ഓം ശാന്തി. 11/4/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇതുണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ നാടകമാണ്. ഈ നാടകത്തിൽ നിന്ന് ഒരാത്മാവിനു പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല. മോക്ഷം ആർക്കും ലഭിക്കില്ല. ചോദ്യം: ഉയർന്നതിലും ഉയർന്ന പതീത പാവനനായ അച്ഛൻ എങ്ങനെയാണ് നിഷ്കളങ്കനായ നാഥനാകുന്നത്? ഉത്തരം: നിങ്ങൾ കുട്ടികൾ ബാബയ്ക്ക് ഒരു പിടി അവിൽ നൽകി പകരം കൊട്ടാരം നേടുന്നു. അതിനാലാണ് ബാബയെ നിഷ്കളങ്കനായ നാഥൻ എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നു, ശിവബാബ ഞങ്ങളുടെ മകനാണ്. ആ മകൻ ഇങ്ങനെയാണ്, ഒരിക്കലും ഒന്നും സ്വീകരിക്കുന്നില്ല, സദാ നൽകുന്നു. ഭക്തിയിൽ പറയുന്നു, ആര് എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അങ്ങനെയുള്ള ഫലം പ്രാപ്തമാക്കും. പക്ഷേ ഭക്തിയിൽ അല്പകാലത്തിലേക്കാണ് ലഭിക്കുന്നത്. ജ്ഞാനത്തിൽ അറിഞ്ഞാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സദാകാലത്തിലേക്ക് ലഭിക്കുന്നു. ഓം ശാന്തി. ആത്മീയ കുട്ടികളുമായി ആത്മീയ അച്ഛൻ ആത്മീയ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ആത്മീയ അച്ഛൻ കുട്ടികളെ രാജയോഗം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾ വന്നിരിക്കുന്നത് പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും രാജയോഗം പഠിക്കുന്നതിനായാണ്. അതിനാൽ ബുദ്ധി അച്ഛന് നേരെ പോകണം. ഇത് ആത്മാക്കൾക്കുള്ള പരമാത്മാജ്ഞാനമാണ്. ഭഗവാന്റെ വാക്കുകളാണ് സാളിഗ്രാമങ്ങളെ പ്രതി. ആത്മാക്കളാണ് കേൾക്കേണ്ടത്. അതിനാൽ ആത്മാ അഭിമാനിയായി മാറണം. മുൻപ് നിങ്ങൾ ദേഹ അഭിമാനത്തിലായിരുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിലാണ് അച്ഛൻ വന്ന് നിങ്ങൾ കുട്ടികളെ ആത്മാ അഭിമാനിയാക്കി മാറ്റുന്നത്. ആത്മാഭിമാനിയും ദേഹാഭിമാനിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്നത് എന്ന് അച്ഛനാണ് മനസ്സിലാക്കി തന്നത്. പഠിക്കുന്നതും ആത്മാവാണ്, ശരീരമല്ല. പക്ഷേ ദേഹാഭിമാനമുള്ളത് കാരണം ഇന്നയാളാണ് പഠിക്കുന്നത് എന്ന് കരുതുന്നു. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് നിരാകാരനാണ്. അവരുടെ പേര് ശിവൻ എന്നാണ്. ശിവബാബയ്ക്ക് തന്റേതായ ശരീരമില്ല. ബാക്കി എല്ലാവരും പറയും എന്റെ ശരീരം എന്ന്. ഇതാരാണ് പറഞ്ഞത്? ആത്മാവാണ് പറഞ്ഞത്. ഇതെന്റെ ശരീരമാണ്. ബാക്കിയുള്ളതെല്ലാം ഭൗതികമായ പഠിപ്പാണ്. അതിനാൽ അനേക പ്രകാരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകും. BA മുതലായ എന്തെല്ലാം പേരുകളാണുള്ളത്? ഇതിൽ ഒരു പേരേ ഉള്ളൂ. പഠിപ്പിക്കുന്നതും ഒരേ ഒരാളാണ്. ഒരേ ഒരു അച്ഛനാണ് വന്ന് പഠിപ്പിക്കുന്നത്. അതിനാൽ അച്ഛനെ തന്നെ ഓർമ്മിക്കണം. നമ്മളെ പരിധിയില്ലാത്ത അച്ഛൻ പഠിപ്പിക്കുകയാണ്. എന്താണ് അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് ശിവൻ എന്നാണ്. നാമരൂപങ്ങളിൽ നിന്ന് വേറിട്ടതാണ് എന്നല്ല. മനുഷ്യർക്ക് പേര് വെക്കുമ്പോൾ അത് ശരീരത്തിനാണ് വെക്കുന്നത്. പറയുന്നു, ഇത് ഇന്ന ആളുടെ ശരീരമാണ്. അതുപോലെ ശിവബാബയ്ക്ക് പേരില്ല. മനുഷ്യരുടെ പേര് ശരീരത്തിനാണ്. ഒരേ ഒരു നിരാകാരനായ അച്ഛനേ ഉള്ളൂ. അവരുടെ പേര് ശിവൻ എന്നാണ്. പഠിപ്പിക്കാൻ വരുമ്പോഴും പേര് ശിവൻ എന്ന് തന്നെയാണ്. ഈ ശരീരം ബാബയുടേതല്ല. ഭഗവാൻ ഒന്നേ ഉള്ളൂ. 10-12 ഉണ്ടാകില്ല. ബാബ ഒന്നേ ഉള്ളൂ. പക്ഷെ മനുഷ്യർ ഭഗവാന് 24 അവതാരങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ബാബ പറയുന്നു, എന്നെ വളരെയധികം വളച്ചൊടിച്ചു. പരമാത്മാവ് കല്ലിലും ഉള്ളിലും ഉണ്ടെന്ന് പറഞ്ഞു. ഭക്തിമാർഗത്തിൽ എങ്ങനെ സ്വയം അലഞ്ഞു തിരിയുന്നോ അതുപോലെ എന്നെയും അലയിക്കുന്നു. ഡ്രാമ അനുസരിച്ച് ബാബ സംസാരിക്കുന്നത് എത്ര ശീതളമായാണ്. മനസ്സിലാക്കുന്നു, എന്റെ മേൽ എത്ര അപകാരം ചെയ്തു, എന്റെ ഗ്ലാനി എത്ര ചെയ്തു, മനുഷ്യർ പറയുന്നു, ഞങ്ങൾ നിഷ്കാമ സേവനം ചെയ്യുകയാണെന്ന്. അച്ഛൻ പറയുന്നു, എനിക്കല്ലാതെ മറ്റാർക്കും നിഷ്കാമ സേവനം ചെയ്യാൻ സാധിക്കില്ല. ആര് ചെയ്യുന്നോ അവർക്ക് തീർച്ചയായും ഫലം ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫലം ലഭിക്കുകയാണ്. ഭക്തിയുടെ ഫലം ഭഗവാൻ നൽകും എന്ന് മഹിമ പാടുന്നു. കാരണം ഭഗവാൻ ജ്ഞാനസാഗരനാണ്. ഭക്തിയിൽ പകുതി കൽപ്പം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തു വന്നു. ഇപ്പോൾ ഈ ജ്ഞാനം പഠിപ്പാണ്. പഠിപ്പ് ലഭിക്കുന്നത് ഒരു തവണ മാത്രമാണ്. ഒരേ ഒരു ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. അച്ഛൻ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഒരേ ഒരു തവണ വന്ന് നിങ്ങളെ പുരുഷോത്തമനാക്കി മാറ്റി തിരിച്ചു പോകുന്നു. ഇതാണ് ജ്ഞാനം, അത് ഭക്തിയാണ്. പകുതി കൽപ്പം നിങ്ങൾ ഭക്തി ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആരാണോ ഭക്തി ചെയ്യാത്തത്, അവർക്ക് ഭക്തി ചെയ്യാത്തതിനാലാണ് ഇന്നയാൾ മരിച്ചുപോയത്, ഇന്ന അസുഖം ബാധിച്ചത് എന്നെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. പക്ഷേ ഇങ്ങനെയല്ല. ബാബ പറയുന്നു, കുട്ടികളെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നു, അതായത് അങ്ങ് വന്ന് പതീതരെ പാവനമാക്കി മാറ്റി എല്ലാവരുടെയും സദ്ഗതി ചെയ്യൂ. അതിനാൽ ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്. ഭക്തി വേറെയാണ്, ജ്ഞാനം വേറെയാണ്. ഭക്തിയാൽ പകുതി കൽപ്പം രാത്രിയായിരുന്നു, ജ്ഞാനത്തിന്റെ പകുതി കൽപ്പം പകലുണ്ടാകുന്നു. രാമരാജ്യം രാവണരാജ്യം രണ്ടും പരിധി ഇല്ലാത്തതാണ്. രണ്ടിന്റെയും സമയം തുല്യമാണ്. ഈ സമയത്ത് ഭോഗികളായതിനാൽ ലോകത്തിൽ വൃദ്ധിയുണ്ടാകുന്നു, ആയുസ്സും കുറയുന്നു. വൃദ്ധി കൂടുതലാവാതിരിക്കാൻ പിന്നീട് പദ്ധതികൾ തയ്യാറാക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇത്രയും വലിയ ലോകത്തെ പരിമിതപ്പെടുത്തുക എന്നത് അച്ഛന്റെ മാത്രം ജോലിയാണ്. അച്ഛൻ വരുന്നതും ജോലി ചെയ്യാനാണ്. വിളിക്കുന്നുണ്ട്, ബാബ വന്ന് അധർമ്മം വിനാശം ചെയ്യൂ, അർത്ഥം സൃഷ്ടിയെ പരിമിതപ്പെടുത്തുക. ലോകത്തിനറിയില്ല അച്ഛൻ എത്രമാത്രം പരിമിതപ്പെടുത്തുന്നുവെന്ന്. കുറച്ച് മനുഷ്യരെ ഉണ്ടാകൂ, ബാക്കിയുള്ള ആത്മാക്കളെല്ലാം തന്റെ വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് നമ്പർ അനുസരിച്ച് പാർട്ട് അഭിനയിക്കാൻ വരും. നാടകത്തിൽ എത്രത്തോളം വൈകിയാണോ പാർട്ട് അഭിനയിക്കേണ്ടത്, അത്രയും വൈകിയാണ് വീട്ടിൽ നിന്ന് വരുന്നത്. തന്റെ ജോലികൾ എല്ലാം തീർത്തിട്ട് വരുന്നു. നാടകത്തിൽ അഭിനയിക്കുന്നവരും തന്റേതായി ജോലി ചെയ്യും, പിന്നീട് സമയത്തിന് നാടകത്തിൽ പാർട്ട് അഭിനയിക്കാൻ വരും. നിങ്ങളുടേതും ഇതുപോലെ തന്നെയാണ്. അവസാന സമയത്ത് ആർക്കാണോ പാർട്ടുള്ളത്, അവർ അവസാനമാണ് വരുന്നത്. ആദ്യമാദ്യം പാർട്ടുള്ളത് ആർക്കാണോ, അവർ സത്യയുഗത്തിന്റെ ആരംഭത്തിൽ വരും. നോക്കൂ, അവസാന സമയത്ത് വരേണ്ടവർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. കൊമ്പുൻ ജില്ലയും അവസാനം വരെയും വന്നുകൊണ്ടിരിക്കും. ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു, പിന്നീട് അതിരാവിലെ ഓർമ്മയിൽ ഇരിക്കുന്നു. അതാണ് ഡ്രിൽ. ആത്മാവിന് തന്റെ അച്ഛനെ ഓർമ്മിക്കണം. യോഗം എന്ന വാക്കിനെ ഉപേക്ഷിക്കൂ, ഇതിനാലാണ് ക്ഷീണിക്കുന്നത്. എനിക്ക് യോഗം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ബാബ പറയുന്നു, എന്താ അച്ഛനെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയില്ലേ, എന്താ ഇത് നല്ല കാര്യമാണോ? ഓർമ്മിച്ചില്ലെങ്കിൽ എങ്ങനെ പാവനമായി മാറും? ബാബ പതീത പാവനനാണ്. ബാബ വന്ന് ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. ഇത് വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളുടെ വ്യത്യസ്തമായ വൃക്ഷമാണ്. മുഴുവൻ സൃഷ്ടിയിലും എത്ര മനുഷ്യരുണ്ടോ, എല്ലാവരും പാർട്ടധാരികളാണ്. എത്രയധികം മനുഷ്യരാണ്? കണക്കെടുക്കുന്നു, ഒരു വർഷത്തിനുള്ളിൽ ഇത്ര കോടി ജനിക്കും. അത്രത്തോളം സ്ഥലം ഇവിടെയുണ്ട്. എന്നാൽ ബാബ പറയുന്നു, ഞാൻ വരുന്നത് എണ്ണത്തെ പരിമിതപ്പെടുത്താനാണ്. എപ്പോൾ എല്ലാ ആത്മാക്കളും മുകളിൽ നിന്ന് വരുന്നുവോ അപ്പോൾ നമ്മുടെ വീട് കാലിയാകും. ആരാണോ ശേഷിക്കുന്നത് അവരും വരും. വൃക്ഷം ഒരിക്കലും ഉണങ്ങില്ല, നടന്നുകൊണ്ടേയിരിക്കും. അവസാന സമയത്ത് അവിടെ ആരും ഉണ്ടാകില്ല. പിന്നീട് എല്ലാവരും പോകും. പുതിയ ലോകത്തിൽ വളരെ കുറച്ചു പേരായിരുന്നു. ഇപ്പോൾ എത്രയധികം ആളുകളാണ്! ശരീരം എല്ലാവരുടെയും മാറിക്കൊണ്ടിരിക്കും. കൽപ്പകൽപ്പം ഏത് ജന്മമാണോ എടുത്തത്, അതേ ജന്മമാണ് വീണ്ടും എടുക്കുക. ഈ വിശ്വനാടകം എങ്ങനെയാണ് നടക്കുന്നത്, ഇത് അച്ഛനല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. കുട്ടികളും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. പരിധിയില്ലാത്ത നാടകം എത്ര വലുതാണ്, എത്രത്തോളം മനസ്സിലാക്കേണ്ട കാര്യമാണ്! പരിധിയില്ലാത്ത അച്ഛൻ ജ്ഞാനസാഗരനാണ്. ബാക്കി എല്ലാവരും പരിധിയുള്ളതാണ്. വേദങ്ങൾ, ശാസ്ത്രങ്ങൾ എന്നിങ്ങനെ കുറച്ചു നിർമ്മിക്കുന്നു, കൂടുതലായി ഒന്നുമുണ്ടാകില്ല. നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആരംഭം മുതലുള്ളതുകൊണ്ട് എത്ര വലിയ ഗീത ആയിട്ടുണ്ടാകും! എല്ലാം അച്ചടിക്കുകയാണെങ്കിൽ കെട്ടിടത്തെക്കാളും വലിയ ഗീതയാകും. അതിനാലാണ് മഹിമ പാടുന്നത് സാഗരത്തെ മുഴുവൻ മഷിയാക്കിയാലും എന്ന്. പിന്നീട് ഇങ്ങനെയും പറയുന്നു, പക്ഷികൾ സാഗരം കുടിച്ചു വറ്റിച്ചു. നിങ്ങൾ പക്ഷികളാണ്, മുഴുവൻ സാഗരത്തെയും കുടിക്കുകയാണ്. നിങ്ങളിപ്പോൾ ബ്രാഹ്മണനായിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ജ്ഞാനത്തിലൂടെ നിങ്ങളെല്ലാം അറിയുന്നു. കൽപ്പകൽപ്പം നിങ്ങളിവിടെ പഠിപ്പ് പഠിക്കുന്നു. ഇതിൽ നിന്ന് കുറയുകയോ കൂടുകയോ ചെയ്യില്ല. ആര് എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രത്തോളം പ്രാലബ്ധം ഉണ്ടാകുന്നു. ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ എത്ര പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, പദവി നേടുന്നതിന് എത്രത്തോളം യോഗ്യനായി മാറുന്നുണ്ട് എന്ന്. സ്കൂളിലും നമ്പർ വൈസായാണ് പരീക്ഷ പാസ്സാകുന്നത്. സൂര്യവംശി, ചന്ദ്രവംശി രണ്ടും ആവുന്നുണ്ട്. ആരാണോ തോറ്റുപോകുന്നത് അവർ ചന്ദ്രവംശി ആകുന്നു. രാമന്റെ കയ്യിൽ ബാണം നൽകിയത് എന്തിനാണ് എന്നത് ആർക്കും അറിയില്ല. യുദ്ധത്തിന്റെ ചരിത്രം ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ആര് എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അങ്ങനെയുള്ള ഫലം ലഭിക്കും. ആരെങ്കിലും ആശുപത്രി നിർമ്മിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അവരുടെ ആയുസ്സും ആരോഗ്യവും കൂടുതലായിരിക്കും. ആരെങ്കിലും ധർമ്മശാലയോ സ്കൂളോ നിർമ്മിക്കുകയാണെങ്കിൽ അവർക്ക് പകുതി കൽപ്പത്തിലേക്ക് സുഖം ലഭിക്കുന്നു. കുട്ടികൾ ഇവിടേക്ക് വരുമ്പോൾ ബാബ ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അപ്പോൾ പറയും, ലൗകികത്തിൽ 3, പിന്നെ ശിവ് ബാബ 1. കാരണം ബാബ സമ്പത്ത് നൽകുന്നുമുണ്ട്, എടുക്കുന്നുമുണ്ട്. കണക്കാണ്. ബാബയ്ക്ക് ഒന്നും എടുക്കേണ്ടതില്ല. ബാബ ദാതാവാണ്. ഒരു പിടി അവിൽ നൽകി നിങ്ങൾ കൊട്ടാരം നേടുന്നു. അതിനാൽ നിഷ്കളങ്കനായ നാഥനാണ്, പതിതപാവനനും ജ്ഞാനസാഗരവുമാണ്. ഇപ്പോൾ അച്ഛൻ പറയുന്നു, ഈ ഭക്തിയിലെ ശാസ്ത്രങ്ങളുടെ സാരം മനസ്സിലാക്കി തരികയാണ്. പകുതി കൽപ്പത്തിലേക്ക് ഭക്തിയുടെ ഫലമാണ്. സന്യാസി പറയുന്നു, ഈ സുഖം കാക്കകാഷ്ടത്തിന് സമാനമാണ്. അതിനാലാണ് വീടുപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നത്. പറയുന്നു, ഞങ്ങൾക്ക് സ്വർഗത്തിലെ സുഖം ആവശ്യമില്ല. എന്തെന്നാൽ പിന്നീട് നരകത്തിലേക്ക് വരേണ്ടി വരും. ഞങ്ങൾക്ക് മോക്ഷമാണ് വേണ്ടത്. പക്ഷേ ഇത് ഓർമ്മ വയ്ക്കൂ, ഇത് പരിധിയില്ലാത്ത നാടകമാണ്. ഈ നാടകത്തിൽ നിന്ന് ഒരാത്മാവിന് പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതുണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. അതുകൊണ്ടാണ് പാടുന്നത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും എന്ന്. പക്ഷെ ഭക്തി മാർഗത്തിൽ ഒരുപാട് ചിന്തിക്കേണ്ടി വരുന്നു. എന്തെല്ലാം കഴിഞ്ഞുപോയോ അതെല്ലാം വീണ്ടും ഉണ്ടാകും. 84 ചക്രം നിങ്ങൾ കറങ്ങുന്നു. ഇതൊരിക്കലും നിന്നുപോകില്ല. ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. അതിൽ നിങ്ങളുടെ പുരുഷാർത്ഥത്തെ മാത്രം എങ്ങനെ എടുത്തു മാറ്റാൻ സാധിക്കും? നിങ്ങൾ പറയുന്നതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കാൻ കഴിയില്ല. മോക്ഷം പ്രാപ്തമാക്കുക, ജ്യോതി ജ്യോതിയിൽ ലയിക്കുക, ബ്രഹ്മത്തിൽ ലയിക്കുക, ഇതെല്ലാം ഒന്നു തന്നെയാണ്. അനേകം മതങ്ങളുണ്ട്, അനേകം ധർമ്മങ്ങളുണ്ട്. പിന്നീട് പറയുന്നു, അങ്ങയുടെ ഗതിയും മതവും അങ്ങ് മാത്രമേ അറിയുന്നുള്ളൂ. അങ്ങയുടെ ശ്രീമതത്തിലൂടെ സദ്ഗതി ലഭിക്കുന്നു, അതും അങ്ങാണ് അറിയുന്നത്. എന്ന് അങ്ങ് വരുന്നുവോ അന്ന് ഞങ്ങളും അറിയും, ഞങ്ങളും പാവനമായി മാറും. പഠിച്ചു പഠിച്ച് ഞങ്ങളുടെ സദ്ഗതി ഉണ്ടാകും. സദ്ഗതി ഉണ്ടായാൽ പിന്നെ ആരും വിളിക്കുന്നില്ല. ഈ സമയത്ത് എല്ലാവരുടെയും മേൽ ദുഃഖത്തിന്റെ പർവ്വതം വീഴാനുണ്ട്. സർപ്പവുമായുള്ള കളി കാണിക്കുന്നു, അതുപോലെ ഗോവർദ്ധന പർവ്വതത്തെയും കാണിക്കുന്നു. വിരലുകൊണ്ട് പിടിച്ചുയർത്തി. നിങ്ങൾക്കിതിന്റെ അർത്ഥമറിയാം. നിങ്ങൾ കുറച്ചു കുട്ടികൾ ഈ ദുഃഖത്തിന്റെ പർവ്വതത്തെ അകറ്റുന്നു, ദുഃഖത്തെയും സഹിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും വശീകരണ മന്ത്രം നൽകണം. തുളസീദാസൻ ചന്ദനം അരച്ചു എന്ന് പറയുന്നു. രാജധാനിയുടെ തിലകം നിങ്ങൾക്കാണ് ലഭിക്കുന്നത്, തന്റേതായ പരിശ്രമത്തിലൂടെ. നിങ്ങൾ രാജധാനിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജയോഗത്തിലൂടെയാണ് രാജധാനി ലഭിക്കുന്നത്. ഇത് പഠിപ്പിക്കുന്നത് ഒരേ ഒരു ബാബയാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്. ഇത് രാജ്യസദസ്സല്ല. മഹാരാജാവും രാജാക്കന്മാരും കൂടിക്കാഴ്ച നടത്തുന്ന സ്ഥാനത്തെയാണ് രാജ്യസദസ് എന്ന് പറയുന്നത്. ഇത് പാഠശാലയാണ്. മനസ്സിലാക്കി തരികയാണ്. ഒരു ബ്രാഹ്മണിക്കും വികാരികളെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കില്ല. പതീതർ വായുമണ്ഡലത്തെ മോശമാക്കും, അതിനാലാണ് അനുവദിക്കാത്തത്. എപ്പോൾ പവിത്രമാകുന്നുവോ അപ്പോൾ അനുവദിക്കും. ഇപ്പോൾ ചിലർക്ക് അനുവാദം നൽകേണ്ടി വരുന്നു. അഥവാ ഇവിടെ നിന്ന് പോയിട്ട് പതീതമാവുകയാണെങ്കിൽ ധാരണ ഉണ്ടാകില്ല. ഇത് സ്വയം തന്നെ തന്നെ ശപിക്കുന്നതിന് തുല്യമാണ്. വികാരം രാവണന്റെ മതമാണ്. രാമന്റെ മതത്തെ ഉപേക്ഷിച്ച് രാവണന്റെ മതത്തിലൂടെ വികാരിയായി മാറി കല്ലായി കിടക്കുന്നു. ഇങ്ങനെ ഗരുഡ പുരാണത്തിൽ വളരെ ഭയാനകമായ കാര്യങ്ങൾ എഴുതിവെച്ചിട്ടുണ്ട്. അച്ഛൻ പറയുന്നു, മനുഷ്യൻ മനുഷ്യനായേ ജനിക്കൂ, മറ്റൊരു ജീവിയായും ജനിക്കില്ല. പഠിപ്പിൽ അന്ധവിശ്വാസത്തിന്റെ ഒരു കാര്യവും ഉണ്ടാകില്ല. ഇത് നിങ്ങളുടെ പഠിപ്പാണ്. വിദ്യാർത്ഥികൾ പഠിച്ചു പാസായി സമ്പാദിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, വശീകരണ മന്ത്രം എല്ലാവർക്കും നൽകണം. പഠിപ്പിൽ പരിശ്രമിച്ച് രാജധാനിയുടെ തിലകം പ്രാപ്തമാക്കണം. ഈ ദുഃഖത്തിന്റെ പർവ്വതത്തെ അകറ്റുന്നതിന് തന്റെ വിരൽ നൽകണം. രണ്ട്, സംഗമയുഗത്തിൽ പുരുഷോത്തമനായി മാറുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. അച്ഛനെ ഓർമ്മിക്കുന്ന ഡ്രിൽ ചെയ്യണം. അല്ലാതെ യോഗം യോഗം എന്ന് പറഞ്ഞ് ക്ഷീണിക്കരുത്. വരദാനം സേവനത്തിൽ വിഘ്നങ്ങളെ ഉന്നതിയിലേക്കുള്ള ഏണിപ്പടിയാണെന്ന് മനസ്സിലാക്കി മുന്നേറുന്ന നിർവിഘ്ന സത്യമായ സേവാധാരിയായി ഭവിക്കൂ. സേവനം ബ്രാഹ്മണ ജീവിതത്തെ നിർവിഘ്നമാക്കുന്ന സാധനവുമാണ്. ഒപ്പം സേവനത്തിൽ തന്നെയാണ് വിഘ്നങ്ങളുടെ പേപ്പറും കൂടുതൽ വരുന്നത്. നിർവിഘ്ന സേവാധാരിയെ സത്യമായ സേവാധാരി എന്ന് പറയുന്നു. നിർവിഘ്നം വരിക, ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. വരിക തന്നെ വേണം. വന്നുകൊണ്ടും ഇരിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ വിഘ്നം അല്ലെങ്കിൽ പേപ്പർ അനുഭവി ആക്കുന്നു. ഇതിനെ വിഘ്നമെന്ന് മനസ്സിലാക്കാതെ അനുഭവത്തിന്റെ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാവത്തോടെ നോക്കുകയാണെങ്കിൽ ഉന്നതിയിലേക്കുള്ള ഏണിപ്പടിയായി അനുഭവമുണ്ടാകും. ഒപ്പം മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സ്ലോഗൻ: വിഘ്നരൂപിയല്ല, വിഘ്നവിനാശകരാകൂ. ഓം ശാന്തി.